ലൂക്കോസ് അധ്യായം 22.
യഹൂദരുടെ പെസഹ എന്നു പേരുള്ള പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ ഏതാണ്ടടുത്തു. മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും യേശുവിനെ കൊല്ലാനുള്ള വഴികൾ ആലോചിക്കുകയായിരുന്നു. പക്ഷേ അവർ ജനങ്ങളെ ഭയന്നു. യേശുവിന്റെ 12 ശിഷ്യന്മാരിൽ യൂദാ ഇസ്കരിയോത്ത് എന്നൊരുവനുണ്ടായിരുന്നു. സാത്താൻ അവനിൽ പ്രവേശിച്ച് അവനെക്കൊണ്ട് തെറ്റ് ചെയ്യിച്ചു. യൂദ മഹാപുരോഹിതന്മാരെയും ദൈവാലയത്തിൽ കാവൽ നിന്ന പടയാളികളെയും കണ്ട് യേശുവിനെ അവർക്ക് ഒറ്റിക്കൊടുക്കുന്നതിനെപ്പറ്റി സംസാരിച്ചു. പുരോഹിതർ ഇതിൽ സന്തുഷ്ടരായി. യേശുവിനെ ഒറ്റിക്കൊടുക്കുന്നതിന് അവർ യൂദായ്ക്ക് പണം വാഗ്ദാനം ചെയ്തു. യൂദ സമ്മതിച്ചു. അവൻ അതിനുള്ള തരം പാർത്തിരുന്നു. യേശുവിനു ചുറ്റും ജനക്കൂട്ടമില്ലാത്ത സമയം യൂദ നോക്കിയിരുന്നു. പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ ദിവസമെത്തി. അന്നാണ് യഹൂദർ പെസഹ കുഞ്ഞാടിനെ യാഗമർപ്പിച്ചിരുന്നത്. യേശു പത്രോസിനോടും യോഹന്നാനോടും പറഞ്ഞു,
പോയി നമുക്ക് കഴിക്കാൻ പെസഹ ഭക്ഷണം ഒരുക്കുക.
അവർ യേശുവിനോട് ചോദിച്ചു,
എവിടെയാണ് ഞങ്ങൾ ഒരുക്കേണ്ടത്?
യേശു അവരോട് പറഞ്ഞു,
ശ്രദ്ധിക്കുക, യെരുശലേം നഗരത്തിലേക്ക് ചെല്ലുമ്പോൾ ഒരു കുടം വെള്ളവുമായി നിൽക്കുന്ന ഒരാളെ നിങ്ങൾ കാണും. അവനെ പിന്തുടരുക. അവനൊരു വീട്ടിലേക്ക് കയറും. അവനോടൊപ്പം പോവുക. വീട്ടുടമയോട് തനിക്കും തന്റെ ശിഷ്യന്മാർക്കും പെസഹ ഭക്ഷിക്കാനുള്ള സ്ഥലം എവിടെയെന്ന് കാണിച്ചു തരുവാൻ ഗുരു ആവശ്യപ്പെടുന്നു എന്ന് പറയുക. അയാൾ മുകളിലത്തെ നിലയിൽ ഒരുക്കിയിട്ടുള്ള ഒരു വലിയ മുറി കാണിച്ചു തരും. അവിടെ ഭക്ഷണമൊരുക്കുക.
പത്രോസും യോഹന്നാനും പുറപ്പെട്ടു. യേശു പറഞ്ഞതുപോലെ എല്ലാം നടന്നു. അവർ പെസഹ ഭക്ഷണം ഒരുക്കി. പെസഹ ഭക്ഷണം കഴിക്കാനുള്ള സമയമായി. യേശുവും അപ്പോസ്തലന്മാരും മേശയ്ക്ക് ചുറ്റും ഇരിക്കുകയായിരുന്നു. യേശു അവരോട് പറഞ്ഞു,
മരിക്കും മുമ്പ് നിങ്ങളോടൊത്ത് ഈ പെസഹ ഭക്ഷണം കഴിക്കണമെന്ന് ഞാൻ വളരെ ആഗ്രഹിച്ചിരുന്നു. ദൈവരാജ്യത്തിൽ ഇത് പൂർത്തിയാക്കും വരെ മറ്റൊരു പെസഹ ഭക്ഷണം ഞാൻ കഴിക്കില്ല.
അനന്തരം യേശു ഒരു പാത്രം വീഞ്ഞെടുത്തു. അവൻ അതിന് ദൈവത്തോട് നന്ദി പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു,
ഈ പാത്രമെടുത്ത് ഇവിടെയുള്ള എല്ലാവരും ഇതിൽ നിന്നും പങ്കുപറ്റുക. ദൈവരാജ്യം വരും വരെ ഞാൻ ഇനി വീഞ്ഞു കുടിക്കില്ല.
പിന്നീട് യേശു അപ്പമെടുത്തു. അവൻ അപ്പത്തിന് ദൈവത്തോട് നന്ദി പറഞ്ഞ് അത് വീതിച്ചു. അവൻ അതെല്ലാ അപ്പോസ്തലന്മാർക്കും നൽകി. യേശു പറഞ്ഞു,
എന്റെ ശരീരമായ ഈ അപ്പം ഞാൻ നിങ്ങൾക്ക് തരുന്നു. എന്റെ ഓർമ്മയ്ക്കായി നിങ്ങളിത് ചെയ്യുക.
അതുപോലെ തന്നെ അത്താഴത്തിനു ശേഷം യേശു വീഞ്ഞു പാത്രം കയ്യിലെടുത്തു പറഞ്ഞു,
ഈ വീഞ്ഞ് ദൈവം അവന്റെ ആളുകളുമായി നടത്തിയ പുതിയ നിയമത്തെ കാണിക്കുന്നു. അത് എന്റെ രക്തം നിങ്ങൾക്കു വേണ്ടി ചിന്തുമ്പോൾ ആരംഭിക്കുന്നു.
യേശു പറഞ്ഞു,
നിങ്ങളിൽ ഒരുവൻ വൈകാതെ എനിക്കെതിരെ തിരിയും. അവന്റെ കൈ എന്റെ കൈയോടൊപ്പം ഈ മേശമേലുണ്ട്. മനുഷ്യപുത്രൻ ദൈവത്തിന്റെ പദ്ധതി അനുസരിച്ച് പ്രവർത്തിക്കുന്നു. മനുഷ്യപുത്രനെ കൊല്ലാൻ കൊടുക്കുന്നവന് ദുരിതം.
അപ്പോൾ അപ്പോസ്തലന്മാർ പരസ്പരം ചോദിച്ചു,
നമ്മളിൽ ആരാണ് യേശുവിനോട് അത് ചെയ്യുക?
പിന്നീട് തങ്ങളിൽ ആരാണ് വലിയവൻ എന്നതിനെ ചൊല്ലി അപ്പോസ്തലന്മാർ തർക്കമായി. എന്നാൽ യേശു അവരോട് പറഞ്ഞു,
ലോകത്തിലെ രാജാക്കന്മാർ അവരുടെ പ്രജകളെ ഭരിക്കുന്നു. മനുഷ്യനുമേൽ അധികാരമുള്ളവർ ജനങ്ങളെക്കൊണ്ട് തങ്ങളെ വലിയ ജനസേവകർ എന്ന് വിളിപ്പിക്കുന്നു. പക്ഷേ നിങ്ങൾ അങ്ങനെയാവരുത്. ഏറ്റവും വലിയവൻ ഏറ്റവും ചെറിയവനെപ്പോലെയാകണം. നായകൻ ദാസനെപ്പോലെയാകണം. ആരാണ് കൂടുതൽ പ്രധാനി? മേശയ്ക്കു മുമ്പിലിരിക്കുന്നവനോ വിളമ്പുന്നവനോ? നിങ്ങൾ കരുതും മേശയ്ക്കു മുമ്പിലിരിക്കുന്നവനാണ് പ്രമുഖനെന്ന്. എന്നാൽ ഞാൻ നിങ്ങളുടെ ഇടയിൽ ദാസനെപ്പോലെയാണ്. നിങ്ങൾ എന്നോടൊത്ത് പല കഷ്ടപ്പാടുകളിലും ഉണ്ടായിരുന്നു. എന്റെ പിതാവ് എനിക്കൊരു രാജ്യം തന്നിട്ടുണ്ട്. എന്നോടൊത്ത് ഭരിക്കാനുള്ള അധികാരം ഞാൻ നിങ്ങൾക്കും നൽകും. എന്റെ രാജ്യത്ത് നിങ്ങൾ എന്നോടൊത്ത് തിന്നുകയും കുടിക്കുകയും ചെയ്യും. സിംഹാസനത്തിലിരുന്ന് നിങ്ങൾ ഇസ്രായേലിലെ 12 ഗോത്രക്കാരെയും വിധിക്കും. ഒരു കർഷകൻ ഗോതമ്പ് പാറ്റിക്കൊടുക്കുമ്പോലെ നിങ്ങളെ പരീക്ഷിക്കാൻ സാത്താൻ അനുവാദം വാങ്ങിക്കഴിഞ്ഞു. ശീമോനെ, ശീമോനെ, നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. നീ എന്നിലേക്ക് മടങ്ങി വരുമ്പോൾ നിന്റെ സഹോദരന്മാർ ധീരന്മാരായിരിക്കാൻ അവരെ സഹായിക്കുക.
പക്ഷേ പത്രോസ് യേശുവിനോട് പറഞ്ഞു,
കർത്താവേ, അങ്ങയോടൊപ്പം തടവറയിൽ വസിക്കാൻ ഞാൻ തയ്യാറാണ്. അങ്ങയോടൊപ്പം മരിക്കാൻ പോലും ഞാൻ ഒരുക്കമാണ്.
എന്നാൽ യേശു പറഞ്ഞു,
പത്രോസേ, നാളെ രാവിലെ കോഴി കൂകുമുമ്പ് നീ 3 തവണ എന്നെ തള്ളിപ്പറയും.
പിന്നീട് യേശു അപ്പോസ്തലന്മാരോട് പറഞ്ഞു,
ഞാൻ നിങ്ങളെ ജനങ്ങളോട് പ്രസംഗിക്കാൻ അയച്ചു. പണമോ സഞ്ചിയോ ചെരുപ്പോ കൂടാതെയാണ് അയച്ചത്. എങ്കിലും നിങ്ങൾക്കെന്തിൻ്റെയെങ്കിലും കുറവുണ്ടായോ?
അപ്പോസ്തലന്മാർ പറഞ്ഞു,
ഇല്ല.
യേശു അവരോട് പറഞ്ഞു,
എന്നാൽ ഇപ്പോൾ പണമോ സഞ്ചിയോ ഉള്ളവൻ അതെടുക്കട്ടെ. നിങ്ങൾക്കൊരു വാളില്ലെങ്കിൽ വസ്ത്രം വിറ്റ് അതൊന്ന് വാങ്ങട്ടെ. തിരുവെഴുത്ത് പറയുന്നു, അവനൊരു കുറ്റവാളിയായി എണ്ണപ്പെട്ടു. തിരുവെഴുത്ത് നടപ്പാക്കണം. എന്നെപ്പറ്റിയാണ് എഴുതിയിരിക്കുന്നത്. ഇപ്പോഴത് സംഭവിക്കുന്നു.
ശിഷ്യന്മാർ പറഞ്ഞു,
നോക്കൂ കർത്താവേ, ഇതാ 2 വാളുകൾ.
യേശു അവരോട് പറഞ്ഞു,
2 എണ്ണം മതിയാകും.
യേശു യെരുശലേം നഗരം വിട്ട് ഒലിവുമലയിലേക്ക് പോയി. ശിഷ്യന്മാർ അവനെ അനുഗമിച്ചു. അവൻ കൂടെ കൂടെ അവിടെ പോകാറുണ്ടായിരുന്നു. യേശു അവിടെ എത്തിയപ്പോൾ ശിഷ്യന്മാരോട് പറഞ്ഞു,
പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കാൻ പ്രാർത്ഥിക്കൂ.
അനന്തരം യേശു അവരിൽ നിന്ന് 50 വാരയോളം അകന്നു. അവൻ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു,
പിതാവേ, നിനക്ക് ഹിതമെങ്കിൽ കഷ്ടതയുടെ ഈ പാനപാത്രം എന്നിൽ നിന്നെടുക്കേണമേ, പക്ഷേ എന്റെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടം നടപ്പാക്കുക.
അപ്പോൾ സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ പ്രത്യക്ഷപ്പെട്ടു. യേശുവിന് ശക്തി നൽകുവാൻ അയക്കപ്പെട്ടതാണ് ആ ദൂതൻ. പ്രാർത്ഥനാവേളയിൽ അവൻ വേദന കൊണ്ട് പുളഞ്ഞു. അവന്റെ മുഖത്തുനിന്നും രക്തത്തുള്ളികൾ പോലെ വിയർപ്പ് കണങ്ങൾ വീണു. പ്രാർത്ഥിച്ചു കഴിഞ്ഞ് അവൻ ശിഷ്യന്മാരുടെ അടുത്തേക്ക് ചെന്നു. അവർ ഉറങ്ങുകയായിരുന്നു. അവരുടെ ദുഃഖം അവരെ ക്ഷീണിതരാക്കി. യേശു അവരോട് പറഞ്ഞു,
എന്താണ് നിങ്ങൾ ഉറങ്ങുന്നത്? എഴുന്നേറ്റ് പ്രലോഭനത്തിനെതിരെയുള്ള ശക്തിക്കായി പ്രാർത്ഥിക്കുക.
യേശു സംസാരിച്ചുകൊണ്ടിരിക്കവേ ഒരു സംഘം ആളുകളെത്തി. അപ്പോസ്തലന്മാരിൽ ഒരുവനായിരുന്നു അവരെ നയിച്ചിരുന്നത്. അവൻ യൂദയായിരുന്നു. അവൻ യേശുവിനെ ചുംബിക്കാൻ അടുത്തു. പക്ഷേ യേശു അവനോട് പറഞ്ഞു,
യൂദയെ, നീ സൗഹൃദത്തിന്റെ ചുംബനം കൊണ്ട് മനുഷ്യപുത്രനെ ശത്രുക്കൾ കൊറ്റിക്കൊടുക്കുകയാണോ?
യേശുവിന്റെ ശിഷ്യന്മാർ സംഭവിക്കാൻ പോകുന്നത് കണ്ടുകൊണ്ട് ചുറ്റും നിൽക്കുന്നുണ്ടായിരുന്നു. ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ചു,
കർത്താവേ, ഞങ്ങളുടെ വാളുകൾ ഉപയോഗിക്കട്ടെ.
ഒരു ശിഷ്യൻ വാൾ ഉപയോഗിക്കുകയും ചെയ്തു. മഹാപുരോഹിതന്റെ ദാസന്റെ വലത്തു ചെവി അയാൾ അറുത്തുകളഞ്ഞു. യേശു പറഞ്ഞു,
നിർത്ത്, ഇതിനപ്പുറം വേണ്ട.
യേശു ദാസന്റെ ചെവിയിൽ സ്പർശിച്ച് അവനെ സുഖപ്പെടുത്തി. യേശുവിനെ ബന്ധിക്കാൻ വന്ന സംഘത്തിൽ മഹാപുരോഹിതന്മാരും ദേവാലയ കാവൽക്കാരും ജനത്തിന്റെ മൂപ്പന്മാരുമുണ്ടായിരുന്നു. യേശു അവരോട് പറഞ്ഞു,
നിങ്ങൾ എന്തിനാണ് വാളും വടിയുമായി വന്നിരിക്കുന്നത്? ഞാനൊരു കുറ്റവാളിയെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഞാൻ എന്നും ദൈവാലയത്തിൽ നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നല്ലോ. പിന്നെന്താണ് അവിടെ വെച്ച് എന്നെ ബന്ധിക്കാൻ നിങ്ങൾ ശ്രമിക്കാഞ്ഞത്? പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ സമയമായി, അന്ധകാരത്തിന്റെ ആധിപത്യം.
അവർ യേശുവിനെ ബന്ധിച്ച് ദൂരേക്ക് കൊണ്ടുപോയി. അവനെ അവർ മഹാപുരോഹിതന്റെ വീട്ടിലെത്തിച്ചു. പത്രോസ് അവരെ പിന്തുടർന്നിരുന്നു. പക്ഷേ അവൻ യേശുവിന്റെ അടുത്തേക്ക് ചെന്നില്ല. പട്ടാളക്കാർ മുറ്റത്ത് നടുക്കായി തീ കൂട്ടി കൂട്ടമായി അത് കാഞ്ഞുകൊണ്ടിരുന്നു. പത്രോസും അവരോടൊപ്പം ഇരുന്നു. പത്രോസ് അവിടെ ഇരിക്കുന്നത് തീയുടെ വെളിച്ചത്തിൽ ഒരു ദാസി കണ്ടു. അവൾ പത്രോസിന്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. എന്നിട്ട് അവൾ പറഞ്ഞു,
ഇയാൾ അവനോടൊപ്പം ഉള്ളവനാണ്.
എന്നാൽ പത്രോസ് അതു നിഷേധിച്ചു,
സ്ത്രീയെ, എനിക്ക് അവനെ അറിഞ്ഞുകൂടാ.
അല്പനേരം കൂടി കഴിഞ്ഞ് മറ്റൊരാൾ കൂടി പത്രോസിനെ കണ്ടു. അയാൾ പറഞ്ഞു,
നീ അവരിൽ ഒരുവനാണ്.
എന്നാൽ പത്രോസ് പറഞ്ഞു,
മനുഷ്യ, ഞാൻ അവരിൽ ഒരാളല്ല.
ഒരു മണിക്കൂറിന് ശേഷം വേറെ ഒരാൾ പറഞ്ഞു,
സത്യത്തിൽ ഇയാളും അവരിൽ ഉണ്ടായിരുന്നു, അവൻ ഗലീലക്കാരനാണ്.
അയാൾ തറപ്പിച്ചു പറഞ്ഞു. എന്നാൽ പത്രോസ് പറഞ്ഞു,
മനുഷ്യ, എന്താണ് നിങ്ങൾ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല.
പെട്ടെന്ന് പത്രോസ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കവേ കോഴി കൂകി. കർത്താവ് തിരിഞ്ഞ് പത്രോസിന്റെ കണ്ണുകളിലേക്ക് നോക്കി. അവൻ മുമ്പ് പറഞ്ഞത് പത്രോസ് ഓർമ്മിച്ചു,
രാവിലെ കോഴി കൂകുന്നതിന് മുമ്പ് നീ എന്നെ മൂന്ന് വട്ടം തള്ളിപ്പറയും.
പത്രോസ് പുറത്തേക്ക് പോയി മനനൊന്തു കരഞ്ഞു. ചിലർ യേശുവിന് കാവലിരുന്നു. അവർ യേശുവിനെ ഇങ്ങനെ പരിഹസിച്ചു. അവർ അവന്റെ കണ്ണുകൾ കെട്ടി, എന്നിട്ട് അവനെ അടിച്ചു. അവർ പറഞ്ഞു,
നിന്നെ തല്ലിയതാരാണെന്ന് പ്രവചിക്കൂ.
അവർ യേശുവിനെ ഒരുപാട് ദുഷിച്ചു പറഞ്ഞു. അടുത്ത പ്രഭാതത്തിൽ ജനത്തിന്റെ മൂപ്പന്മാരും മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും ഒരുമിച്ച് വന്നു. അവർ യേശുവിനെ ഉന്നത ന്യായാധിപ സംഘത്തിലേക്ക് കൊണ്ടുപോയി. അവർ പറഞ്ഞു,
നീ ക്രിസ്തു ആണെങ്കിൽ ഞങ്ങളോട് പറയുക.
യേശു അവരോട് പറഞ്ഞു,
ഞാൻ ക്രിസ്തു ആണെന്ന് നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല. ഞാൻ ചോദിച്ചാൽ നിങ്ങൾ മറുപടി പറയുകയുമില്ല. എന്നാൽ ഇപ്പോൾ മുതൽ മനുഷ്യപുത്രൻ ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ വലതുവശത്ത് ഇരിക്കും.
അവരെല്ലാവരും പറഞ്ഞു,
അപ്പോൾ നീ ദൈവപുത്രനാണോ?
യേശു അവരോട് പറഞ്ഞു,
അതെ, ഞാനാകുന്നു. നിങ്ങൾ പറയുന്നത് ശരിയാണ്.
അവർ പറഞ്ഞു,
ഇനി നമുക്ക് എന്തിന് മറ്റു സാക്ഷ്യം? അവൻ തന്നെ അത് പറയുന്നത് നമ്മൾ കേട്ടു.